രണ്ട് ശമൂവേലിന്റെ പുസ്തകം അദ്ധ്യായം 14. രാജാവിന്റെ ഹൃദയം അബ്ശാലോമിനെക്കുറിച്ച് വിചാരപ്പെടുന്നു എന്ന് സെരൂയയുടെ മകനായ യോവാബ് ഗ്രഹിച്ചപ്പോൾ തെക്കോവ പട്ടണത്തിലേക്ക് ആളയച്ച് അവിടെനിന്ന് വിവേകമതിയായ ഒരു സ്ത്രീയെ വരുത്തി അവളോട്, മരിച്ചുപോയവനെക്കുറിച്ച് ഏറിയ നാളായി ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ ഭാവത്തിൽ നീ ദുഃഖം നടിച്ചും ദുഃഖവസ്ത്രം ധരിച്ചും തൈലം പൂശാതെയും രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട് ഇപ്രകാരം സംസാരിക്കണം എന്ന് പറഞ്ഞു. യോവാബ് വാക്കുകൾ അവൾക്ക് ഉപദേശിച്ചുകൊടുത്തു. ഇങ്ങനെ തെക്കോവക്കാരത്തിയായ സ്ത്രീ രാജാവിനോട് സംസാരിക്കുവാൻ ചെന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. രാജാവേ, സഹായിക്കണമേ എന്ന് പറഞ്ഞു. രാജാവ് അവളോട്, നിനക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചതിന് അവൾ പറഞ്ഞത്, ഞാൻ ഒരു വിധവ ആകുന്നു, എന്റെ ഭർത്താവ് മരിച്ചുപോയി, എന്നാൽ അങ്ങയുടെ ഈ ദാസിക്ക് രണ്ട് പുത്രന്മാർ ഉണ്ടായിരുന്നു. അവർ വയലിൽ വെച്ച് തമ്മിൽ കലഹിച്ചു. അവരെ പിടിച്ച് മാറ്റുവാൻ ആരും ഇല്ലാതിരുന്നതുകൊണ്ട് ഒരുവൻ മറ്റവനെ അടിച്ചുകൊന്നു. ഇപ്പോൾ കുടുംബം മുഴുവനും അങ്ങയുടെ ഈ ദാസിയുടെ നേരെ എഴുന്നേറ്റ് സഹോദരനെ കൊന്നവനെ വിട്ടുതരുക, അവൻ കൊന്ന സഹോദരന്റെ ജീവന് പകരം അവനെ കൊന്ന് അങ്ങനെ അവകാശിയെയും നശിപ്പിക്കും എന്ന് പറയുന്നു. ഇങ്ങനെ അവർ എന്റെ ഭർത്താവിന് പേരും സന്തതിയും ഭൂമിയിൽ വെച്ചേക്കാതെ എനിക്ക് ശേഷിച്ചിരിക്കുന്ന കനലും കെടുത്തിക്കളയുവാൻ ഭാവിക്കുന്നു. രാജാവ് സ്ത്രീയോട്, നിന്റെ വീട്ടിലേക്ക് പോകുക, ഞാൻ നിന്റെ കാര്യത്തിൽ ആജ്ഞ കൊടുക്കും എന്ന് പറഞ്ഞു. ആ തെക്കോവക്കാരത്തി രാജാവിനോട്, എന്റെ യജമാനനായ രാജാവേ, കുറ്റം എന്റെ മേലും എന്റെ പിതൃഭവനത്തിന്മേലും ഇരിക്കട്ടെ, രാജാവിനും സിംഹാസനത്തിനും കുറ്റമില്ലാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് രാജാവ്, നിന്നോട് വല്ലതും പറയുന്നവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക, അവൻ പിന്നെ നിന്നെ തൊടുകയില്ല എന്ന് പറഞ്ഞു. രക്തപ്രതികാരകൻ അധികം സംഹാരം ചെയ്യുകയും എന്റെ മകനെ അവർ നശിപ്പിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് രാജാവ് ദൈവമായ യഹോവയെ ഓർക്കണമേ എന്ന് അവൾ പറഞ്ഞു. അതിനവൻ, യഹോവയാണ, നിന്റെ മകന്റെ ഒരു മുടി പോലും നിലത്ത് വീഴുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ യജമാനനായ രാജാവിനോട്, അങ്ങയുടെ ഈ ദാസി ഒരു വാക്ക് ബോധിപ്പിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. പറയുക എന്ന് അവൻ പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യം അങ്ങ് ദൈവത്തിന്റെ ജനത്തിന് വിരോധമായി വിചാരിക്കുന്നത് എന്ത്? ഓടിപ്പോയവനെ രാജാവ് മടക്കി വരുത്താഞ്ഞതിനാൽ ഇപ്പോൾ കൽപ്പിച്ച വചനം കൊണ്ട് രാജാവ് തന്നെ കുറ്റക്കാരനെന്ന് വന്നുവല്ലോ. നാം മരിക്കേണ്ടവരും നിലത്ത് ഒഴിച്ചു കളഞ്ഞതും വീണ്ടും ചേർത്തുകൂടാത്തതുമായ വെള്ളം പോലെ ഇരിക്കുന്നു. ദൈവം ജീവനെ എടുത്തു കളയാതെ ഭ്രഷ്ടനായവൻ തനിക്ക് ഇനിയും ഭ്രഷ്ടനായിരിക്കാതവണ്ണം മാർഗം ചിന്തിക്കുന്നു. ജനം എന്നെ ഭയപ്പെടുത്തുക കൊണ്ടാകുന്നു ഇപ്പോൾ ഞാൻ എന്റെ യജമാനനായ രാജാവിനോട് ഈ കാര്യം പറവാൻ വന്നത്. അങ്ങയുടെ ദാസി പറഞ്ഞത്, ഞാൻ ഇപ്പോൾ രാജാവിനോട് സംസാരിക്കും, തന്റെ ദാസിയുടെ അപേക്ഷപ്രകാരം രാജാവ് ചെയ്യുമായിരിക്കും. രാജാവ് അടിയനെ കേൾക്കുകയും എന്നെയും എന്റെ മകനെയും ഒന്നിച്ച് ദൈവത്തിന്റെ അവകാശത്തിൽ നിന്ന് നശിപ്പിക്കുവാൻ ഭാവിക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യും. എന്റെ യജമാനനായ രാജാവിന്റെ കൽപ്പന ഇപ്പോൾ ആശ്വാസമായിരിക്കും. ഗുണവും ദോഷവും തിരിച്ചറിയുവാൻ എന്റെ യജമാനനായ രാജാവ് ഒരു ദൈവദൂതനെ പോലെ ഇരിക്കുന്നു എന്നും അടിയൻ പറഞ്ഞു. അതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ നിന്നോടുകൂടെ ഇരിക്കുമാറാകട്ടെ. രാജാവ് സ്ത്രീയോട്, ഞാൻ നിന്നോട് ചോദിക്കുന്നതൊന്നും എന്നിൽ നിന്ന് മറച്ചുവെക്കരുത് എന്ന് കൽപ്പിച്ചു. എന്റെ യജമാനനായ രാജാവ് കൽപ്പിച്ചാലും എന്ന് സ്ത്രീ പറഞ്ഞു. അപ്പോൾ രാജാവ്, നിന്റെ കൂടെ ഇതിലൊക്കെയും യോവാബിന്റെ കൈ ഇല്ലയോ എന്ന് ചോദിച്ചതിന് സ്ത്രീ ഉത്തരം പറഞ്ഞത്, എന്റെ യജമാനനായ രാജാവേ, നിന്റെ ജീവനാണ, എന്റെ യജമാനനായ രാജാവ് അരുളിച്ചെയ്താൽ വലത്തോട്ടോ ഇടത്തോട്ടോ ആർക്കും മാറിക്കൂടാ. നിന്റെ ഭൃത്യനായ യോവാബ് തന്നെ ആകുന്നു ഇത് അടിയനോട് കൽപ്പിച്ചത്. അവൻ തന്നെ ഈ വാചകമൊക്കെയും അടിയന് ഉപദേശിച്ചു തന്നത്. കാര്യങ്ങളെല്ലാം നേരെയാക്കാൻ നിന്റെ ഭൃത്യനായ യോവാബ് ഇത് ചെയ്തിരിക്കുന്നു. എന്നാൽ ഭൂമിയിലുള്ള സകലവും അറിയുവാൻ ഒരു ദൈവദൂതന്റെ ജ്ഞാനത്തിനൊത്തവണ്ണം എന്റെ യജമാനൻ ജ്ഞാനമുള്ളവനാകുന്നു. രാജാവ് യോവാബിനോട്, ശരി, ഞാൻ ഈ കാര്യം സമ്മതിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ ചെന്ന് അബ്ശാലോം കുമാരനെ തിരിച്ചുകൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. അപ്പോൾ യോവാബ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു, രാജാവിനെ അഭിനന്ദിച്ചു. എന്റെ യജമാനനായ രാജാവേ, അടിയന്റെ അപേക്ഷ പോലെ രാജാവ് ചെയ്തതുകൊണ്ട് അടിയന് തിരുമുമ്പിൽ കൃപ ലഭിച്ചു എന്ന് അടിയൻ ഇന്നറിയുന്നു എന്ന് യോവാബ് പറഞ്ഞു. അങ്ങനെ യോവാബ് പുറപ്പെട്ട് ഗെശൂരിൽ ചെന്ന് അബ്ശാലോമിനെ യെരൂശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ രാജാവ് അവൻ തന്റെ വീട്ടിലേക്ക് പോകട്ടെ, എന്റെ മുഖം അവൻ കാണരുത് എന്ന് കല്പിച്ചു. അങ്ങനെ അബ്ശാലോം തന്റെ സ്വഭവനത്തിലേക്ക് മടങ്ങിപ്പോയി, രാജാവിന്റെ മുഖം കണ്ടതുമില്ല. എന്നാൽ എല്ലാ യിസ്രായേലിലും സൗന്ദര്യംകൊണ്ട് അബ്ശാലോമിനോളം പ്രകീർത്തിക്കപ്പെട്ട ഒരുവനും ഉണ്ടായിരുന്നില്ല. അടിതൊട്ട് മുടിവരെ അവന് ഒരു ന്യൂനതയും ഇല്ലായിരുന്നു. അവൻ തന്റെ തലമുടി എല്ലാ വർഷത്തിന്റെയും അവസാനം കത്രിപ്പിച്ചു കളയും. അത് തനിക്ക് ഭാരമായിരിക്കുകയാൽ അത്രേ കത്രിപ്പിച്ചത്. അവന്റെ തലമുടി കത്രിച്ചാൽ രാജതൂക്കത്തിന് 200 ശേക്കൽ കാണും. അബ്ശാലോമിന് 3 പുത്രന്മാരും താമാർ എന്നു പേരുള്ള ഒരു മകളും ജനിച്ചിരുന്നു. അവൾ സൗന്ദര്യമുള്ള സ്ത്രീ ആയിരുന്നു. രാജാവിന്റെ മുഖം കാണാതെ അബ്ശാലോം 2 വർഷം മുഴുവനും യെരൂശലേമിൽ വസിച്ചു. ആകയാൽ അബ്ശാലോം യോവാബിനെ രാജാവിന്റെ അടുക്കൽ അയക്കേണ്ടതിന് അവനെ വിളിക്കുവാൻ ആളയച്ച്. എന്നാൽ അവൻ അവന്റെ അടുക്കൽ ചെന്നില്ല. രണ്ടാമത് പറഞ്ഞയച്ചിട്ടും അവൻ ചെന്നില്ല. അതുകൊണ്ട് അവൻ തന്റെ ഭൃത്യന്മാരോട്, ഇതാ എന്റെ നിലത്തിനരികെ യോവാബിന് ഒരു നിലമുണ്ടല്ലോ, അതിൽ യവം വിളഞ്ഞുകിടക്കുന്നു, പോയി അത് തീവച്ച് ചുട്ടുകളയുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അബ്ശാലോമിന്റെ ഭൃത്യന്മാർ ആ കൃഷി ചുട്ടുകളഞ്ഞു. അപ്പോൾ യോവാബ് എഴുന്നേറ്റ് അബ്ശാലോമിന്റെ വീട്ടിൽ ചെന്ന് അവനോട്, നിന്റെ ഭൃത്യന്മാർ എന്റെ കൃഷി ചുട്ടുകളഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അബ്ശാലോം യോവാബിനോട്, ഞാൻ ഗെശൂരിൽ നിന്ന് എന്തിന് വന്നിരിക്കുന്നു? ഞാൻ അവിടെ തന്നെ പാർത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് രാജാവിനോട് പറയുവാൻ നിന്നെ അവന്റെ അടുക്കൽ അയക്കേണ്ടതിന് നീ ഇവിടെ വരണം എന്ന് ഞാൻ പറഞ്ഞയച്ചുവല്ലോ. എനിക്ക് ഇപ്പോൾ രാജാവിന്റെ മുഖം കാണേണം. എന്നിൽ കുറ്റമുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലട്ടെ എന്ന് പറഞ്ഞു. യോവാബ് രാജാവിന്റെ അടുക്കൽ ചെന്ന് വസ്തുത അറിയിച്ചു. അവൻ അബ്ശാലോമിനെ വിളിപ്പിച്ചു. അവൻ രാജാവിന്റെ അടുക്കൽ ചെന്ന് രാജാവിനു മുമ്പാകെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. രാജാവ് അബ്ശാലോമിനെ ചുംബിച്ചു.